നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ലോകത്ത് ഏറ്റവും അധികം ഗാർഹിക കടമുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ എന്നാണ് അടുത്തിടെ പുറത്തു വന്ന രാജ്യാന്തര റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ മലയാളികളായ കുടിയേറ്റക്കാർക്ക് ഇവിടെ കടബാധ്യതകൾ കൂടുതലാണോ? ഇതേക്കുറിച്ച് ചില ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങൾ തേടുകയാണ് SBS മലയാളം.
ജീവിതത്തിന്റെ നല്ല പ്രായമല്ല നമ്മൾ നല്ലോണം പണിത് നമ്മൾ ഇതിന്റെ പൈസ അടയ്ക്കാനായിട്ട് നമ്മൾ നിൽക്കണം. ഒരു 10 ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗേജ് ഓർത്ത് നമുക്ക് ഇരിക്കാനും പറ്റില്ല. ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹോളിഡേസിന് പോലും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഡൽഹിയിൽ 10 വർഷം ജോലി ചെയ്തതാ. ഇപ്പൊ കമ്പയർ നാവ് നോക്കുമ്പോ ആ 10 വർഷമായിരുന്നു എനിക്ക് കയ്യിൽ കാശുണ്ടായിരുന്നതും ആ പൈസ 10 വർഷമായിരുന്നു ഞാൻ ലാവിഷായിട്ട് ജീവിച്ചതും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മീ ടൈമിനൊക്കെ പോകുന്ന ആ സമയത്തായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ നമുക്ക് അതൊന്നും നമുക്ക് പറ്റില്ല.
ഇത് ബ്രിസ്ബനിലുള്ള ഡെയ്സി ജോസഫിന്റെ വാക്കുകൾ.
ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഇന്ത്യയിൽ നിന്നും നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുന്നത്. നാട്ടിലെ കടങ്ങളും ബാധ്യതകളും പരിഹരിക്കാനാണ് ചിലർ ഇങ്ങോട്ടേക്ക് കുടിയേറുന്നതെങ്കിൽ മെച്ചപ്പെട്ട ജീവിതശൈലിയിൽ പണം സമ്പാദിച്ച് സ്വസ്ഥമായി ജീവിക്കാനാണ് മറ്റു ചിലർ ഓസ്ട്രേലിയ സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവിടെ എത്തിയ ശേഷം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ കടവും കടത്തിനുമേൽ കടവുമൊക്കെയായി ബാധ്യതകൾ തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മിക്കവരും. ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഓസ്ട്രേലിയൻ കുടുംബങ്ങളുടെ കടം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്നാണ് വ്യക്തമാക്കുന്നത്. 2019 ആദ്യപാദത്തിലെ കണക്കനുസരിച്ച് GDP 119% ഓസ്ട്രേലിയൻ ഗാർഹിക സാമ്പത്തിക ബാധ്യത. ലഭിക്കുന്ന വരുമാനത്തേക്കാൾ അധികമാണ് ഇവിടെ കടമെന്നും ജോലി സ്ഥിരത കൂടി ഇല്ലാത്തതിനാൽ വീടും മറ്റും വാങ്ങുന്നത് ഒരു ബാധ്യതയായി മാറുകയാണെന്നും പറയുന്നു മെൽബണിലുള്ള സഞ്ജയ് പരമേശ്വരൻ.
ബാധ്യതകൾ കൂടുതലാണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മുടെ വീട് മാത്രമല്ല നമുക്ക് ലോൺ എടുക്കാൻ കാറിനായാലും അല്ലെങ്കിൽ വാഹനങ്ങൾക്കല്ലാതെ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാനായിട്ടും ലോൺ എടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് ബാധ്യതകൾ കൂടി വരികയാണ് ചെയ്യുന്നത്. ജോലി സ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണ് പലരും ബിസിനസ്സിലേക്കും എല്ലാം വേണ്ടി ലോൺ എടുക്കാൻ ശ്രമിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓരോ സ്റ്റേജിലും നമ്മൾ കൂടി കൂടി വരികയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കൂടി വരികയാണ് ചെയ്യുന്നത്. റെഗുലർ ആയിട്ട് നമുക്കൊരു ഇൻകം സോഴ്സ് ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തെ എല്ലാം ബാധിക്കുകയാണ്. നമ്മുടെ ഫാമിലി ലൈഫ് രീതിയിലെല്ലാം നമ്മുടെ അപ്സെറ്റ് ആവുകയല്ലേ. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളാണ്. അതൊരു ബാധ്യതയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബാങ്ക് ഒരിക്കലും നമ്മളോട് ലോൺ അടയ്ക്കാറില്ലാന്ന് പറയാറില്ല. ഒരു നമ്മൾ ഫിക്സഡ് ടേമിലേക്ക് ഒരു 30 ഇയേഴ്സിനോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിക്സഡ് ടേമിനാണ് അവര് നമ്മളുടെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ജോലി പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീടിന്റെ ലോൺ റീപേയ്മെന്റ് തിരിച്ചടയ്ക്കണ്ടെന്ന് ബാങ്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ അടുത്ത ജോലി കണ്ടെത്തുന്നവരെ ഒരു 3-4 മാസം ഒരു ബ്രേക്ക് വരുമ്പോൾ നമുക്ക് മോർഗേജ് റീപേയ്മെന്റ് അടയ്ക്കാൻ വരാതെ ആകുമ്പോൾ ബാങ്ക് സ്വാഭാവികമായിട്ടും അത് ലേലം വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അടക്കും. അപ്പൊ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്.
വീട് സ്വന്തമായി വാങ്ങുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വീടുകൾ വാങ്ങുന്നത് വഴി മനഃപൂർവ്വം ബാധ്യതകൾ തലയിലേറ്റുകയാണെന്നും സഞ്ജയ് അഭിപ്രായപ്പെടുന്നു.
നമ്മൾ വരുത്തി വെക്കുന്നതാണ്. ഈ ഫിനാൻസ് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു വിദ്യാഭ്യാസം ആരും തരാറില്ല. നമ്മൾ നമ്മുടെ ജീവിത രീതിയിലൂടെ നമ്മൾ സ്വായത്തമാക്കി എടുക്കുന്ന ഒരു ഇതാണ് സാമ്പത്തിക ഭദ്രത. അതില്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുക പല കാര്യങ്ങളും. ഒരു വീടിന് പകരം 2 വീട് നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് മേടിക്കുന്നു, പിന്നെ ടാക്സ് സേവിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് പോകുന്നു. അപ്പം ടാക്സ് സേവിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് ഒരു നമുക്ക് സേവിങ് ഉണ്ടാവുന്നുള്ളൂ. ബാക്കി നമ്മൾ ആ ഒരു ചെറിയ സേവിങ്ങിന് വേണ്ടി വലിയൊരു തുകയാണ് നമ്മൾ ലോണായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് നമുക്ക് അടവും എല്ലാം നമുക്ക് ബാധ്യതകൾ ഓരോന്നോരോ കൂടുതലല്ലേ ചെയ്യുന്നത്. ചെറിയ ഒരു വീട് എന്നുള്ളത് അടുത്ത 2 വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഉണ്ടാവുന്ന ബാധ്യത വളരെ കൂടുതലാണ്.
എന്നാൽ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉള്ളത് ഒരു അധിക ബാധ്യതയാണെങ്കിലും ആരോഗ്യമുള്ള കാലത്ത് കൂടുതൽ വസ്തുക്കൾ വാങ്ങുന്നത് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയുന്നു ബ്രിസ്ബനിലുള്ള ഡെയ്സി ജോസഫ്.
കൂടുതൽ വീട് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ചെയ്തിട്ട് നമ്മൾ നാട്ടിലെ പോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാൻ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കുഞ്ഞു എനിക്ക് നമുക്ക് ഇപ്പം എനിക്കും ഹസ്ബൻഡിനും പ്രായമായി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ബാധ്യതയാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് വീട് എൻ്റെ നല്ല പ്രായത്തിൽ തന്നെ മേടിച്ചിട്ടത്. കാരണം അതിൻ്റെ ഒരു ഇൻകം നമുക്ക് വയസ്സാകുമ്പോൾ നമുക്ക് വരും, പിന്നെ നമുക്ക് ക്യൂ സൂപ്പറിൽ നിന്നുള്ള പൈസ കിട്ടും. അപ്പൊ നമുക്ക് വേറെ ഗവൺമെന്റിനൊരു ബാധ്യതയാവരുത്, നമുക്ക് നമ്മുടേതായ ഇൻകം ഉണ്ട്, അപ്പൊ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം മേടിച്ചത്. അപ്പം നമ്മളിപ്പം ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് പറയുവാണെങ്കിൽ ഇപ്പൊ 30 വർഷത്തെ ലോണാകുമ്പോൾ 30 വർഷം നമുക്ക് ഇപ്പൊ അതിനകത്ത് ടെനന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ടെനന്റ് ഇല്ല എങ്കിൽ നമുക്ക് കുറെ നാള് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ലോൺ അടയ്ക്കേണ്ട വന്നാല് അത് വലിയൊരു ബാധ്യത തന്നെയാണ്. അത് നമുക്ക് വലിയ ബാധ്യതയും വലിയ സ്ട്രെസ്സും ആയിരിക്കും അത്.
അതേസമയം ഓരോരുത്തരുടെയും വരവും ചിലവുമാണ് ഈ കടങ്ങൾ ബാധ്യതയാവുമോ എന്ന കാര്യം തീരുമാനിക്കുന്നതെന്ന അഭിപ്രായമാണ് ഗോൾഡ് കോസ്റ്റിലുള്ള ജോൺസൺ ജോണിന്.
എന്റെ അഭിപ്രായത്തില് നമ്മളെ വരവ് ചിലവ് കണക്കനുസരിച്ച് നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, നമ്മൾ മണി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം നമ്മൾ സാധാരണ മോർഗേജ് വേഗം പേയ്ഡ് അടച്ചു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ നമുക്ക് പിന്നീട് ആ നമ്മുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാലറി അല്ലെങ്കിൽ വേറെ ബിസിനസ് കിട്ടുന്ന മണി കൊണ്ട് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ചിലവർ അങ്ങനെ ആരും ഉപയോഗിക്കില്ല, 30 വർഷം കൊണ്ട് അടച്ചു തീർത്തോട്ടോ എന്നുള്ള ചിന്താഗതിയിൽ അത് അടച്ചു തീർത്തുകൊണ്ടിരിക്കും. അത് ഒരു ബാധ്യതയായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലാവും. ചില സമയത്ത് പ്രോപ്പർട്ടി താഴെ പോകും, അപ്പൊ വീടിന്റെ വില കുത്തനെയിടിയും. അതുകൊണ്ട് സാധാരണ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്.
എന്നാൽ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്താണ് ഇവിടെ കടങ്ങൾ വീട്ടാൻ പാടുപെടുന്നതെന്ന് ഡെയ്സി ജോസഫ് പറയുന്നു.
10-30 വർഷമൊക്കെ നമുക്ക് ജീവിതത്തിന്റെ നല്ല പ്രായമല്ല, നമ്മൾ നല്ലോണം പണത് നമ്മൾ ഇതിന്റെ പൈസ അടയ്ക്കാനായിട്ട് നമ്മൾ നിക്കണം, നമ്മൾ ചെയ്യണം. നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട, കാരണം അതിനകത്ത് പിന്നെ വേറെ ബാധ്യതകളൊന്നുമില്ല. ഇവിടെ അങ്ങനെ നമുക്ക് 10 ദിവസം ലീവ് എടുത്താൽ ഇരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു 10 ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗേജ് ഓർത്ത് നമുക്ക് ഇരിക്കാനും പറ്റില്ല. ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹോളിഡേസിന് പോലും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഞാനിപ്പോ 3 വീട് ഇപ്പം 2008 ഞാൻ വന്നത്. 2008 വന്ന് ഞാൻ ഈ 11 വർഷം കൊണ്ട് 3 വീട് മേടിച്ചു. 3 വീട് മേടിച്ചിട്ട് ഒരു വീടിന്റെ നാട്ടിൽ നിന്ന് ഞാൻ കുറെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്നാലും ഒരു വീടിന്റെ ഏകദേശം പൈസ തീർന്ന് ഇനി 2 വീടിന്റെ പൈസ ഫുള്ളായിട്ട് കിടക്കുക. അപ്പോ അതെന്ന് പറയുമ്പോ എനിക്കിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഇൻകം ഉണ്ട്.
മാത്രമല്ല ഇന്ത്യയിൽ ജീവിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ കടം ഇപ്പോഴാണ് ഉള്ളതെന്നും ഡെയ്സി സൂചിപ്പിക്കുന്നു.
ഇപ്പൊ ഞാനിപ്പോ 2 ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിലിപ്പോ ആര് 2 ജോലി ചെയ്യുന്നു? ഏതെങ്കിലും പെട്ടെന്ന് 2 ജോലി ചെയ്യുന്നുണ്ടോ? ആരും 2 ജോലി ചെയ്യത്തില്ല, എല്ലാവരും 1 ജോലി ചെയ്യുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ലൈഫ്, ഭയങ്കര ഹാപ്പിയാ. ഞാൻ നാട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട് ഇവരെങ്ങനെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു വിചാരിച്ചിട്ട്. ഞാൻ ഡൽഹിയിലായിരുന്നു, നാട്ടിൽ ഞാൻ കേരളത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഡൽഹിയിൽ 10 വർഷം ജോലി ചെയ്തതാ. എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പൊ കമ്പയർ നാവ് നോക്കുമ്പോൾ ആ 10 വർഷമായിരുന്നു എനിക്ക് കയ്യിൽ കാശുണ്ടായിരുന്നതും ആ 10 വർഷമായിരുന്നു ഞാൻ ലാവിഷായിട്ട് ജീവിച്ചതും. സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മീ ടൈമിനൊക്കെ പോകുന്ന ആ സമയത്തായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമുക്ക് അതൊന്നും നമുക്ക് പറ്റില്ല. കാരണം എല്ലാം ഈ കടബാധ്യത കാരണം ഇപ്പം ഇപ്പൊ വീട് വാങ്ങിക്കുന്നത് തന്നെയല്ലല്ലോ നമ്മുടെ കാര്യം. ആ വീടിനകത്തോട്ട് നമുക്ക് വാട്ടർ ബില്ല് വരുന്നു, റേറ്റ്സ് വരുന്നു, പിന്നെ അതിനകത്ത് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു, ഫോൺ ബില്ല് വരുന്നു, ഇന്റർനെറ്റ് വരുന്നു, അങ്ങനെയുള്ള എല്ലാ ബില്ലുകളും കൂടെ കൂടുമ്പോൾ നമ്മുടെ ഇൻകം പോരാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 ജോലി കൊണ്ട് നമുക്ക് തന്നെ തന്നെ നിൽക്കാൻ പറ്റാതെ ആയിപ്പോ. അതുകൊണ്ട് നമ്മൾ 2 ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ അത് പോയേ പറ്റൂ. അങ്ങനെയാണ് നമുക്കത് ആ ജോലി നമുക്ക് 2 ജോലിയിൽ നമ്മൾ നിൽക്കുന്നത്. കാരണം 1 ജോലി കൊണ്ട് നമുക്കിതെല്ലാം നടന്നു പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും.
ഇതേ അഭിപ്രായമാണ് സഞ്ജയും മുന്നോട്ട് വെച്ചത്.
നമ്മുടെ അച്ഛനമ്മമാരായിട്ട് തന്നിട്ടുള്ള ആ വീടുകളും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു രീതി നമുക്ക് അവിടെ ഉണ്ടല്ലോ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം ആദ്യമേ തൊട്ട് തുടങ്ങണം. അപ്പൊ നമുക്കൊരു ഇപ്പൊ ഒരു വീട് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലം വേണമെങ്കിൽ അതും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് പോകുന്നത്. നാട്ടിലാണെങ്കിൽ ചിലപ്പം നമുക്ക് പൂർവികമായി കിട്ടിയ സ്വത്തുക്കൾ ഉണ്ടാവും. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് വീട് വെക്കാം. അപ്പൊ വീട് വെക്കാനുള്ള പൈസ കണ്ടെത്തിയാൽ മതി. സ്ഥലം കണ്ടെത്താനുള്ള പൈസ നമുക്ക് അവിടെ സേവിങ് തന്നെയല്ലേ. ഇവിടെ അത് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്ഥലം വാങ്ങിക്കുക, അത് കഴിഞ്ഞ് പിന്നെ വീട് വെക്കാൻ പൈസ കണ്ടെത്തണം. അപ്പൊ ഓരോന്നോരോന്നെ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. സ്ഥലത്തിനും വീടിനും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലോൺ എടുക്കും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് വാഹനം മാറ്റാറായി കാണും, വാഹനത്തിന് വേണ്ടി വീണ്ടും എടുക്കുന്നു ലോണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ലോൺ എടുക്കുകയും ലോണ് തിരിച്ചടയ്ക്കാനുള്ള ജീവിതമായി നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതേസമയം ലോൺ എടുത്താണ് വീട് വാങ്ങുന്നതെങ്കിലും ഇതൊരു ഭാരമായി തോന്നിയിട്ടില്ലെന്ന അഭിപ്രായമാണ് മെൽബണിലുള്ള ശാന്തി ജിമ്മിക്ക്.
ശരിയാ, ബാധ്യതയുണ്ട്, പക്ഷെ വീട് മേടിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ ഒത്തിരി ബാധ്യതയുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പം അതിൽ നിന്ന് മാറി ഇപ്പം മോർഗേജ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ആ ഒരു വ്യത്യാസം. റെന്റിനെക്കാളും കൂടുതലാണെങ്കിൽ പോലും സ്വന്തം വീടാണെന്നുള്ള ഒരു വ്യത്യാസം വരുമല്ലോ. അപ്പം അങ്ങനെ വീട് മേടിച്ചത് കൊണ്ട് ഒരു വലിയ ബാധ്യതയായിട്ട് തോന്നുന്നില്ല. എനിവേ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ റെന്റ് കൊടുക്കുന്നതിന് പകരം സ്വന്തമായിട്ടൊരു വീട്ടില് നമ്മൾക്ക് അതിൻ്റെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമ്മൾ സ്വന്തം വീടാകുമ്പോഴത്തേക്ക്.
സ്ഥിരമായി ജോലിയുള്ളിടത്തോളം കാലം ഇതൊരു ബാധ്യതയായി ചിന്തിക്കുന്നില്ലെന്നും ശാന്തി പറയുന്നു.
എല്ലാം സ്റ്റേബിൾ ആയിട്ട് ഒരു പ്ലാനിംഗിൽ പോവുകയാണെങ്കിൽ ശരിക്കും അതൊന്നും അത്ര വലിയ ബാധ്യതയായിട്ട് നമ്മൾ എഫക്ട് ചെയ്തിട്ടില്ല. ഒരു ബേസ് ഒരു പ്ലാനിംഗ് വേണമെന്ന് മാത്രമേ ഉള്ളൂ.
ഗാർഹിക കടബാധ്യതയിൽ 46-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ നിന്നും പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കടങ്ങൾ വീട്ടാനായി മാത്രം ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതും.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.